യേശു പഠിപ്പിച്ചതെല്ലാം എന്ന പഠനം നാം തുടരുകയാണ്. മത്തായി 28:20 അടിസ്ഥാനമാക്കിയാണത്. അവിടെ യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം സകല ജാതികളും എടുക്കെ പോകണം, അവരെ ശിഷ്യരാക്കി താൻ പഠിപ്പിച്ചതൊക്കെ പ്രമാണിപ്പാനായിട്ട് പഠിപ്പിക്കാൻ പറഞ്ഞു. എന്റെ അഭിപ്രായം ഇതാണ്, യേശു പഠിപ്പിച്ച പല കാര്യങ്ങളും ക്രിസ്ത്യാനികൾ തന്നെ അനുഷ്ഠിക്കുന്നോ പ്രമാണിക്കുന്നോ ഇല്ല, അതാവശ്യത്തിന് പഠിപ്പിക്കുന്നോ ഇല്ല. അതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന നന്നായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. അതാണ് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ ചിന്തിച്ചത്. ഇന്ന് നാം ചിന്തിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5:13 വാക്യമാണ്. ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാനായിട്ട് അവരെ പഠിപ്പിക്കണം. യേശു പഠിപ്പിച്ചതും അവൻ കൽപ്പിച്ചതുമായ കാര്യങ്ങളുടെ പിമ്പിലുണ്ടായിരുന്ന കാര്യം എന്താണെന്ന് നാം അറിയേണ്ടതിന് അവൻ പഠിപ്പിച്ചതെല്ലാം എന്ന് പഠിക്കണം. അവൻ ശിഷ്യന്മാർക്ക് നേരെ തിരിഞ്ഞ് മത്തായിയുടെ സുവിശേഷം 5 പറയുന്ന ഗിരിപ്രഭാഷണം പ്രാഥമികമായിട്ട് യേശു തന്റെ ശിഷ്യന്മാരോടാണ് പറയുന്നത്. 1 യേശുവിന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു, യേശു അവരോട് സംസാരിച്ചു. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്ന് അവരോടാണ് പറഞ്ഞത്. അവനത് പുരുഷാരത്തെക്കുറിച്ചല്ല പറഞ്ഞത്. പുരുഷാരൻ ലോകത്തിന്റെ ഉപ്പല്ല, അവർക്ക് ഈ ഉപ്പില്ല. എന്നാൽ ശിഷ്യന്മാർ ഈ ലോകത്തിന്റെ ഉപ്പാണ്. സാദൃശ്യങ്ങൾ പറയാൻ യേശുവിന് വളരെ കഴിവുണ്ടായിരുന്നു. അതിന്റെ പുറകിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. നാം പരിശുദ്ധാത്മാവിനാൽ ആ വെളിപാട് അന്വേഷിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു, എന്നാൽ ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തോന്നുകൊണ്ട് രസം വരുത്താം. പുറത്തു കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റ് ഒന്നിനും പിന്നെ അതിനെ കൊള്ളുന്നതല്ല. അതുകൊണ്ട് ഉപ്പിന്റെ ഉദ്ദേശം എന്താണ്, പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണത്തിൽ? അവനിവിടെ രുചിയെക്കുറിച്ചാണ് പറയുന്നത്. ഉപ്പ് വേറെ പല കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. മീനും അതുപോലെ പല കാര്യങ്ങളും കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ടും അത് ഉപയോഗിക്കും. എന്നാൽ അവനിവിടെ പറയുന്നത് ആ ഉപ്പ് കേടുകൂടാതെ സൂക്ഷിക്കുന്ന കാര്യത്തെപ്പറ്റിയല്ല, അവനിവിടെ രുചിയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഈ ലോകം അഴുകിപ്പോയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിയില്ല. അത് അഴുകിപ്പോവും. കാരണം മനുഷ്യന്റെ ഹൃദയം മുഴുവൻ ദുഷ്ടതയാണ്. എന്നാൽ സഭയിൽ അവൻ ശിഷ്യന്മാരെക്കുറിച്ചാണ് പറയുന്നത്. അവർ സ്വർഗത്തിന്റെ രുചി കൊണ്ടുവരുന്നവരാണ് അവരുടെ ജീവിതത്തിൽ. അതിനർത്ഥം ഈ ശിഷ്യന്മാരുടെ അടുത്ത് നിങ്ങൾ ചെല്ലുമ്പം നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ഒരു രുചി കിട്ടും. അത് ഈ ലോകത്തിലുള്ള സാധാരണ ആളുകളിൽ കാണുന്നതെന്ന് വളരെ വ്യത്യസ്തമാണ്. അവർക്ക് ഈ ലോകത്തിന്റെ രുചിയാണ്. ലോകത്തിന്റെ രുചിയെന്നും സ്വർഗത്തിന്റെ രുചിയെന്നും പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഒത്തിരി ആളുകളെ നിങ്ങൾ സന്ദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് ലോകത്തിലെ കാര്യങ്ങൾ മാത്രമാണ്. ചോക്കിന്റെയും ഷെയറിന്റെയും ഒക്കെ പുതിയ വില, അവിടെ സംബന്ധിച്ച ദുരന്തങ്ങൾ, എന്ത് മോശപ്പെട്ട കാര്യമാണ് അവിടെ സംഭവിച്ചത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറിച്ചുള്ള പുതിയ പരദൂഷണം പറയുക, മറ്റുള്ളവരെ കാണുമ്പോൾ അത് അവരോടും പങ്കുവയ്ക്കുക, ഇതാണ് ലോകത്തിന്റെ രുചി. എന്നാൽ സ്വർഗത്തിന്റെ രുചി, അത് കൊണ്ടുവരുന്നത് ജീവനും സന്തോഷവും സമാധാനവും നന്മയും. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ ഉള്ളിൽ നിന്ന് യേശുവിന്റെ ജീവൻ പൊങ്ങിവരും. അങ്ങനെയുള്ളവർ അവരുടെ ചുറ്റുപാടുകളിൽ ഉപ്പുപോലെ രസം വരുത്തുന്നവരാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു പാത്രത്തിൽ നിങ്ങൾക്ക് അല്പം ഉപ്പ് മതി, അതിൽ ഒരു സ്പൂൺ ഇട്ടാൽ അത് വളരെ കൂടുതലായി പോകും. ഒരു പാത്രത്തിലുള്ള കറിയിൽ നിങ്ങൾക്ക് അല്പം ഉപ്പ് മാത്രം മതി, ആ ഉപ്പ് ശരിയാണെങ്കിൽ ആ പാത്രത്തിലുള്ള മുഴുവൻ ഭക്ഷണത്തിനും രുചി വരുത്തും. എന്നാൽ അതേ ഉപ്പിൽ കാരമില്ലെങ്കിൽ നിങ്ങൾ ആ ഇതിലേക്ക് 20 ഇട്ടാലും അതിന് രുചി വരത്തില്ല. ഇവിടെ ഉപ്പിന്റെ അളവല്ല, അതിന്റെ ഗുണമാണ്. ആ ഉപ്പിൽ കാരമില്ല എന്ന് പറയുമ്പോൾ അവിടെ എത്രമാത്രം ഉപ്പുണ്ടെന്നുള്ളതിനെക്കുറിച്ചല്ല പറയുന്നത്. അതിലൂടെ അവൻ പറയുന്ന ഇതാണ്, തന്റെ ശിഷ്യന്മാരുടെ സംഖ്യ വളരെ കുറവായിരിക്കും. ഇവിടെ ഒരു പാത്രം ചോറും കറികളുമുണ്ട്. ആ ചോറിലും കറിയിലും നിങ്ങൾ എത്രമാത്രം ഉപ്പ് ഉപയോഗിക്കും? ഒരര ടീസ്പൂൺ പോലും നിങ്ങൾ ഉപയോഗിക്കത്തില്ല. നിങ്ങൾക്കൊരു അല്പം ഉപ്പ് മതി ആ ചോറും കറിയും മുഴുവൻ രുചി ഉള്ളതാക്കാൻ. ഇതുപോലെ തന്നെ ആ ഉപ്പും അവിടെ ഇരിക്കുന്ന മറ്റ് ഭക്ഷണ സാധനങ്ങളും കമ്പയർ ചെയ്താൽ, ഇതുപോലെ തന്നെയാണ് യേശുവിന്റെ ശിഷ്യന്മാർ ഈ മുഴുവൻ ലോകത്തിലുള്ള ആളുകളെയും തമ്മിൽ നോക്കുമ്പോൾ. പലപ്പോഴും സഭയിലുള്ള യഥാർത്ഥ വിശ്വാസികളുടെ എണ്ണം വളരെ കുറവായിരിക്കും. എന്നാൽ അങ്ങനെയുള്ള ശരിയായ വിശ്വാസികളാണ് ലോകത്തിന്റെ ഉപ്പ്. അവർ കാരണമാണ് ദൈവം ഈ ഭൂമിയെ ന്യായം വിധിക്കാതിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം അവിടെ അവൻ സോദോമിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവെ, നീ സോദോമിൽ 10 നീതിമാന്മാരെ കണ്ടെങ്കിൽ, ഉൽപ്പത്തി 18:32 കർത്താവ് പറഞ്ഞു, ഞാൻ സോദോമിനെ നശിപ്പിക്കില്ല. ആ പട്ടണത്തിൽ 10 നീതിമാന്മാരുണ്ടെങ്കിൽ, അവിടെ 10 പേര് അത് മതി ആ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്. അവിടെ അതുമില്ലായിരുന്നു, അതുകൊണ്ടാണ് നശിപ്പിക്കപ്പെട്ടത്. യെരമ്യാവിന്റെ സമയത്ത് ദൈവം ആ സംഖ്യ പിന്നെയും താഴ്ത്തിക്കൊണ്ടുവന്നു. നിങ്ങൾ യെരമ്യാ പുസ്തകത്തിലേക്ക് പോയാൽ അവിടെ ദൈവം യെരമ്യാവിനോട് പറഞ്ഞു, 5:1 അവൻ പറഞ്ഞു, യെരുശലേമിന്റെ വീഥികളിൽ ചുറ്റി നടന്ന് ബാബേൽ രാജാവ് ഇസ്രായേൽ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ടു പോകുന്നതിന് തൊട്ടു മുമ്പാണ് യെരമ്യാവ് അവിടെ പ്രവചിച്ചുകൊണ്ടിരുന്നത്. അത് ദൈവത്തിന്റെ ശിക്ഷയായിരുന്നു. അതിനു മുമ്പ് യെരമ്യാവ് അവരോട് പ്രവചിച്ചുകൊണ്ട് അവരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. അവൻ 40 പ്രസംഗിച്ചു, അവർ കേട്ടില്ല. എന്നാൽ ദൈവം യെരമ്യാവിനോട് പറഞ്ഞു, നീ യെരുശലേമിന്റെ വീഥികളിലൂടെ ചുറ്റി തിരിഞ്ഞ് നടക്കുക, അവിടെ 10 പേരല്ല ഒരാളെ നിനക്ക് കാണാൻ കഴിയുമോ? ഒരു ഒറ്റ മനുഷ്യനെ, ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തമാക്കുകയും ചെയ്യുന്ന ഒരുവനെ, എങ്കിൽ ഞാൻ ഈ മുഴുവൻ നഗരത്തോടും ക്ഷമിക്കും. എത്ര അത്ഭുതകരമാണ്! എന്നാൽ അവിടെ ഒരാളും ഇല്ലായിരുന്നു. അതുകൊണ്ട് മുഴുവട്ടണവും പ്രവാസത്തിലേക്ക് പോയി. മിക്കപ്പോഴും ദൈവം നോക്കുന്നത് അങ്ങനെയാണ്. എഹെസ്കേലിന്റെ പുസ്തകത്തിൽ ഞാൻ വായിക്കുന്നു, 22 എഹെസ്കേലും ഒരു പ്രവാചകനായിരുന്നു. അവർ ബാബേലിൽ ആയിരുന്നപ്പോൾ എഹെസ്കേൽ 22:30 ദൈവം എഹെസ്കേലിനോട് പറഞ്ഞു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടില്ല. അതേ കാര്യം തന്നെ, അത് അളവല്ല, 10,000 പേരല്ല, ഒരു മനുഷ്യൻ. അത്ഭുതകരമല്ലേ? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനിലൂടെ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യം. മോശയെക്കുറിച്ച് നാം ചിന്തിക്കൂ. ഒരു മനുഷ്യൻ, പഴയ നിയമത്തിൽ അവനിൽ കൂടെ ദൈവം 20,000,000 ഇസ്രായേലെ രക്ഷിച്ചു. അവിടെ മറ്റാരുമില്ലായിരുന്നു ആ ഇസ്രായേലിൽ അവരെ നയിക്കാൻ യോഗ്യനായി. ഏലിയാവിന്റെ സമയത്ത് അവിടെ 7,000 പേരുണ്ടായിരുന്നെങ്കിലും ബാലിന് മുട്ടുമടക്കാത്തവരായിട്ട് വിഗ്രഹത്തെ നമസ്കരിക്കാത്ത 7,000 വിശ്വാസികൾ. എന്നാൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കാനായിട്ട് ഒരു ഏലിയാവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇതേ അനുപാതമാണ് നിങ്ങൾ കാണുന്നു. 7,000 വിശ്വാസികളുടെ ഇടയിൽ ഒരു മനുഷ്യൻ, അവനാണ് സ്വർഗത്തിൽ നിന്ന് തീ കൊണ്ടുവന്നത്. അവന്റെ പ്രാർത്ഥനകളിലൂടെയോ ശുശ്രൂഷകളിലോ മറ്റെന്തിൽ കൂടെയും 7,000 പേര് പറഞ്ഞ്, ഞാൻ ഇത് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല എന്നാൽ അവരുടെ സാക്ഷ്യം നിഷേധാത്മകമാണ്. ഞാൻ കുടിക്കത്തില്ല, ഞാൻ സിനിമ കാണത്തില്ല, ഞാൻ സിഗരറ്റ് വലിക്കില്ല, അങ്ങനെ പലതും. അവർ ബാലിനെ ആരാധിക്കുന്നില്ല. എന്നാൽ ആർക്കാണ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കാൻ കഴിയുന്നത്? ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കുന്ന ഒരാൾക്കേ അത് കഴിയത്തുള്ളൂ. ഏലിയാവിനെ പോലെ അവൻ മുപ്പുണ്ടായിരുന്നു. പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ നിന്ന് നിങ്ങൾ ഒരാളെ മാറ്റിയാൽ, അപ്പോസ്തലനായ പൗലോസ് അവനെ മാറ്റുക, അവൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ സഭയ്ക്കുണ്ടായിരുന്ന നഷ്ടം എത്ര വലുതായിരുന്നു? നമുക്ക് എത്ര നഷ്ടമുണ്ടാകുമായിരുന്നു? എത്ര ദൈവവചനം നഷ്ടമായനെ? ഒരു മനുഷ്യൻ. ശരിയാണ്, ഒരു മനുഷ്യൻ തോറ്റുപോയതുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നിന്നു പോകത്തില്ല. ദൈവം വേറെ ആരെങ്കിലും ഉപയോഗിച്ചേനെ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്. എന്നാൽ ഞാൻ കാണുന്ന കാര്യം ഇതാണ്, ദൈവം ഒരു പൂർണ്ണ ഹൃദയമുള്ള മനുഷ്യനിലൂടെ എത്ര വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന്, ഉത്തരത്തപ്പെടുന്ന 10,000 പേരെക്കാൾ. അതാണ് ഉപ്പിനെക്കുറിച്ച് പറഞ്ഞപ്പം യേശു ഊന്നി പറഞ്ഞ കാര്യം. ഒരിക്കലും ഇങ്ങനെ പരാതി പറയരുത്, ഓ ഞങ്ങൾ കുറച്ചു പേരെ ഉള്ളൂ. ഞാൻ ഓർക്കുന്നു ബാംഗ്ലൂരിലുള്ള ഞങ്ങളുടെ സഭയെക്കുറിച്ച് തന്നെ. അവിടെ 1-ൽ കൂടുതൽ പ്രാവശ്യം ഞങ്ങൾ ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യത്തെപ്പറ്റി, പട്ടണത്തിലുള്ള പ്രശ്നത്തെപ്പറ്റി ഞങ്ങൾ പറഞ്ഞു, കർത്താവ് ഞങ്ങൾ വലിയ സഭയല്ല, എന്നാൽ ഞങ്ങൾക്ക് 2 നല്ല ഗുണങ്ങളുണ്ടായിരുന്നു. 1, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശുദ്ധിയെ അന്വേഷിക്കുന്നവരായിരുന്നു. ഞങ്ങളിവിടെ മറ്റുള്ളവരുമായിട്ട് ഞങ്ങളെ തുല്യം ചെയ്യാനല്ല, എന്നാൽ ഒരു കാര്യം ഞങ്ങൾ സത്യസന്ധമായിട്ടും എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ വിശുദ്ധി അന്വേഷിക്കുന്നതാണ്. ഞങ്ങൾ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് മാമോനെയല്ല, യേശുവിനെയാണ് ആരാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഞങ്ങൾ തമ്മിൽ തമ്മിൽ ഒന്നാണ്. സഭയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കുന്നവരോ മത്സരിക്കുന്നവരോ അല്ല. അതുകൊണ്ട് ഞങ്ങൾ വിശുദ്ധി അന്വേഷിക്കുക ഏക ശരീരവുമാണ്. ഇത് ആണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയെങ്കിൽ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കില്ല. സംഗീതത്തിന് 66:18, ഞങ്ങൾ രണ്ടുപേരൊന്നാകുമ്പോൾ, Matthew 18:19-20, നിങ്ങൾ ചോദിക്കുന്ന എന്തും കിട്ടും, കാരണം ദൈവം നിങ്ങളുടെ മധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് നിർമ്മലതയും ഐക്യവുമുണ്ട്. അങ്ങനെയെങ്കിൽ നാം ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം കേൾക്കും. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മിക്കപ്പോഴും ദൈവം ഉത്തരം തന്നു. ഞങ്ങളുടെ മധ്യേ പല അത്ഭുതങ്ങളും ദൈവം ചെയ്തു. എങ്ങനെയാണ് ദൈവം ഇത് ചെയ്യുന്നത്? വളരെ കുറച്ചാളുകളിലൂടെ. അവർക്ക് ഈ സ്വർഗത്തിന്റെ രുചി ഉള്ളവരാണ്. നീതി, നിർമ്മലത, ആഴമായ സ്നേഹം, താഴ്മ മുതലായ കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന കാര്യം മറക്കരുത്. അതിനുശേഷം അവൻ പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല, തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നത് തന്നെ. നമുക്ക് കാണാം, വെളിച്ചം യേശു ഉപയോഗിച്ച മറ്റൊരു സാദൃശ്യമായിരുന്നു. അന്നത്തെ കാലത്തെ വിളക്കായിരുന്നു ഉണ്ടായിരുന്ന വെളിച്ചം. ഒരു വിളക്കിന്റെ തിരി വളരെ വളരെ ചെറിയതാണ്. ആ തിരി നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ അതൊരു മുറിയെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. ആ വിളക്കിന്റെ തിരി അത് വളരെ ചെറുതായിരുന്നു ആ നാളുകളിൽ. എന്നാൽ അത് കത്തുമ്പോൾ ആ മുറിയെ മുഴുവൻ പ്രകാശമാക്കുന്നു. ആ വിളക്കിന്റെ തിരിയുടെ വലിപ്പമോ അല്ലെങ്കിൽ ഒരു ബൾബിന്റെ വലിപ്പമോ അല്ല, എന്നാൽ അതിൽ കൂടെ കടന്നു വരുന്ന വെളിച്ചത്തിന്റെ അളവാണ് പ്രധാനം. ഇവിടെയും ഊന്നല അളവിലല്ല, അതിന്റെ മൂല്യത്തിലാണ്. നമുക്ക് 0 വോൾട്ടിന്റെ ബൾബുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് വളരെ പ്രയാസപ്പെട്ട കാര്യങ്ങൾ കാണാൻ കഴിയൂ. അതേ വലിപ്പമുള്ള വളരെ പ്രകാശം നൽകുന്ന ബൾബുകളുമുണ്ട്. അത് ഒരു ഹലോജൻ ആണെങ്കിൽ ആ സ്ട്രീറ്റിൽ മുഴുവൻ വട്ടം കൊടുക്കും. ഇത് വളരെ കുറഞ്ഞ വാട്ടോ വളരെ ഉയർന്ന വാട്ടോ ആകാം. ഇവിടെ പ്രധാനം അതിന്റെ വലിപ്പമല്ല, അത് കത്തിക്കാനുള്ള ശക്തിയുടെ അളവാണ് അവിടെ പ്രധാനപ്പെട്ടത്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, ഈ ലോകം ഇരുണ്ടതാണ്. ആ ഇരുട്ടൊട്ടും എന്നിൽ കാണാൻ പാടില്ല. ഞാനൊരു ബൾബായിരിക്കെ ഈ ലോകത്തിന്റെ ഇരുട്ടെന്നിലുണ്ടെങ്കിൽ, എന്നാൽ അത് ഫ്യൂസായ ഒരു ബൾബ് പോലാണ്. അനേക സഭകളും വിശ്വാസികളും ഈ ഫ്യൂസായ ബൾബ് പോലാണ്. ഒരു സമയത്ത് അത് കത്തുന്നതായിരുന്നു, എന്നാൽ അത് ഫ്യൂസായി. ഇപ്പോൾ അവർ പിന്മാറ്റത്തിൽ പോയി. ഇപ്പോൾ അതിൽ നിന്ന് ഒട്ടും വെളിച്ചം വരുന്നില്ല. എന്താണ് ആ വെളിച്ചം? ഇവിടെ പറയുന്നു, മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കാണട്ടെ, അങ്ങനെ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തരുത്. ആ നാളുകളിൽ ഒരു വിളക്കിന്റെ വെളിച്ചമായിരുന്നു. അത് കത്തിക്കൊണ്ടിരിക്കുന്നത് അതിനകത്തുള്ള ഓയില് ആ തിരിയിലേക്ക് വരുമ്പോഴാണ്. അങ്ങനെയാണ് അത് കത്തുന്നത്. ആ എണ്ണ പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്. ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ അഭിഷക്തനാകണമെന്ന് എന്തുള്ളതിന്റെ ഒരു ലക്ഷണം അവൻ നന്മയെന്നുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തി 10:38 യേശു പരിശുദ്ധാത്മാവിലും ശക്തിയിലും അഭിഷേകം ചെയ്യപ്പെട്ടപ്പം അവൻ പോയി നന്മ ചെയ്തു. അവൻ ചെന്ന് തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആളുകളിൽ നിന്ന് പണം നേടുകയല്ലായിരുന്നു ഇന്ന് അഭിഷക്തരെന്ന് പറയുന്ന അനേക ആളുകൾ ചെയ്യുന്നത് പോലെ. അവൻ അതിന് നേരെ വിപരീതമായിരുന്നു. അവൻ ചുറ്റി നടന്ന് നന്മ ചെയ്തു, അതിന് പണം മേടിക്കാതെ. അവൻ ചോദിക്കാതെ ആളുകൾ കൊടുത്തു, അവൻ അത് സ്വീകരിച്ചു. എന്നാൽ അവന്റെ ആവശ്യം അവൻ ആരോടും പറഞ്ഞില്ല. അവൻ പോയി നന്മ ചെയ്തു പണം വാങ്ങാതെ. മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് പിതാവിനെ മഹത്വപ്പെടരുത്. നിങ്ങളുടെ വെളിച്ചവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങളെ മഹത്വപ്പെടുത്താനല്ല, നിങ്ങളെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഇരുട്ടാണ്. അനേക ക്രിസ്ത്യാനികളും ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അത് പരസ്യപ്പെടുത്തി അവർക്ക് തന്നെ മാനം ലഭിക്കുക, അല്ല അവരുടെ സംഘടനയ്ക്ക് മഹത്വം കിട്ടുന്നു, അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷ, അത് ഇരുട്ടാണ്. കാരണം അതിന്റെ മാനം സ്വർഗസ്ഥിലെ പിതാവിനല്ല കിട്ടുന്നത്, അതിന്റെ മഹത്വം ആ സംഘടനയ്ക്കാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ മനുഷ്യന്. ഇവിടെ പറയുന്നു, മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തണം. അതാണ് യഥാർത്ഥ വെളിച്ചം. അവിടെ ഒരു മനുഷ്യൻ നന്മ ചെയ്യുന്നു, അതിന്റെ ഫലമായിട്ട് യേശു മഹത്വപ്പെടുന്നു. ആ വ്യക്തിയല്ല, വെളിച്ചമാകുക എന്നതിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ്. യോഹന്നാൻ ഒന്നിൽ ഈ വെളിച്ചത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വെളിച്ചത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, യോഹന്നാൻ ഒന്നിന്റെ നാല്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവനായിരുന്നു മനുഷ്യരുടെ വെളിച്ചം. അതുകൊണ്ട് വെളിച്ചം ഒരു ഉപദേശമല്ല, അതൊരു പഠിപ്പീരല്ല, അത് ഒരു പ്രത്യേക സന്ദേശമല്ല, അത് ജീവിതമാണ്. യേശുവിന്റെ അതേ ജീവിതം നമ്മളിൽ കൂടെ പുറപ്പെട്ടു വരുന്നതാണ് പരിശുദ്ധാത്മാവിലൂടെ. അതാണ് വെളിച്ചം, എണ്ണ കൊണ്ട് ആ വിളക്ക് കത്തുന്നത് പോലെ. വെളിച്ചം യേശുവിന്റെ ജീവിതം നമ്മളിൽ കൂടെ വെളിപ്പെടുന്നതാണ്, അതാണ് വെളിച്ചം. യോഹന്നാൻ 8:12 യേശു ഇപ്രകാരം പറയുന്നതായിട്ട് നാം വായിക്കുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അവനത് വളരെ വ്യക്തമായി പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായിരിക്കും. യോഹന്നാൻ 8:12 അനുസരിച്ച് ഒരു മനുഷ്യൻ ഇരുട്ടിൽ നടക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും അവൻ യേശുവിനെ അനുഗമിക്കുന്നവനല്ല, ഒരു സംശയവുമില്ല. നിങ്ങൾ ആരെങ്കിലും പറയുകയാണ് ഞാനിപ്പോൾ ഇരുട്ടിലാണ്, നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നില്ല, അതുകൊണ്ടാണത്. ഒരുപക്ഷെ ദൈവ ഇഷ്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമില്ലായിരിക്കാം. ഗെത്സെമനയിൽ യേശു പിതാവിന്റെ ഇഷ്ടത്തെക്കുറിച്ച് പിതാവിനോട് ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു പിതാവിന്റെ ഇഷ്ടം അന്വേഷിച്ച് പ്രാർത്ഥിച്ചത്, ഞാൻ ഈ പാനപാത്രം കുടിക്കണോ വേണ്ടയോ. അതല്ല അന്ധകാരം. ഈ ആശയക്കുഴപ്പം വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇരുട്ട് മറ്റൊരു കാര്യമാണ്, യേശുവിന്റെ ജീവനിൽ നിന്ന് വിരുദ്ധമായ ഒരു കാര്യമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായിരിക്കും, കാരണം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. യോഹന്നാൻ  9 അവൻ പിന്നെയും പറയുകയാണ്, അതിന്റെ 5 ഞാൻ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ഒരു പ്രത്യേക സമയത്തേക്കാണ്, 33.5 അത്രയേ ഉള്ളൂ. യോഹന്നാൻ 9:5 പറയുന്നു, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അവൻ എത്രനാൾ ലോകത്തിലുണ്ടായിരുന്നു? 33.5 ആളുകൾ അമിതാവേശത്തിൽ ഇപ്രകാരം പറയും, യേശു ഇപ്പോൾ ഭൂമിയിലില്ലേ? ശരി, നിങ്ങൾ യോഹന്നാൻ 17 വായിക്കുമ്പം അവൻ പറയുന്നു, യോഹന്നാൻ 17:11, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല. നമ്മുടെ അമിതാവേശം നാം വിട്ടുകളയണം. യേശു ക്രൂശിക്കപ്പെട്ട ശേഷം സ്വർഗത്തിലേക്ക് കരേറിപ്പോയതിനു ശേഷം അവൻ ഈ ലോകത്തിൽ ഇരിക്കുന്നില്ല. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർ ഈ ലോകത്തിലുണ്ട്, അവരീ ലോകത്തിലുണ്ട്, ഞാൻ ഈ ലോകത്തിലില്ല. ഞാൻ പോകുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു സ്വർഗീയ പിതാവേ, ഞാൻ ഈ ഭൂമിയിലില്ല. യോഹന്നാൻ 9 യേശു ഞാൻ ഈ ലോകത്തിൽ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞത് ആ 33.5 പ്രചിത്തിയാണ്. തന്റെ ജീവിതം ലോകത്തെ കാണിച്ചു. എന്നാൽ അവൻ സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം ആരാണ് ഈ ഭൂമിയിൽ വെളിച്ചം? മത്തായി 5:14 നമുക്ക് മടങ്ങിപ്പോകാം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതുകൊണ്ട് ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് ആരാണ് ലോകത്തിന്റെ വെളിച്ചം, വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം ഇതാണ്, ഞാനാണ്. ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. അതുപോലെ യേശുവിനെ അനുഗമിക്കുന്ന മറ്റുള്ളവരും. നിങ്ങളിങ്ങനെ എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് ലോകത്തിന്റെ വെളിച്ചമെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞാനാണെന്ന്? അതുപോലെ യേശുവിനെ അനുഗമിക്കുന്ന മറ്റുള്ളവരും, അതാണ് ശരിയായ ഉത്തരം. ഞാനല്ല, യേശുവിനെ നോക്കൂ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ അവൻ ലോകത്തിലില്ല. ഞാൻ ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അനേക ക്രിസ്ത്യാനികളും വേദപുസ്തകം വേണ്ട വിധത്തിൽ പഠിക്കുന്നവരല്ല. അവർക്ക് വേദപുസ്തകത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും ഉണ്ട്. അത് അവരുടെ അഭിപ്രായം മാത്രമാണ്. അവർ പൂർണ്ണമായിട്ടും തെറ്റിപ്പോകുന്നു. പിതാവിന്റെ ജീവൻ യേശു തന്റെ 33.5 ജീവിതത്തിൽ കൂടെ പ്രതിഫലിപ്പിക്കണമെന്ന് പിതാവ് പ്രതീക്ഷിച്ചു. അവനത് സഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ ആ ജീവിതം ഇന്ന് ഈ ഭൂമിയിൽ പ്രതിഫലിപ്പിക്കണം. മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തണം. നമുക്ക് പിന്നെയും മത്തായിയുടെ സുവിശേഷം 5:17 വായിക്കാം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്. ന്യായപ്രമാണത്തിന് പിന്നിലുള്ള പ്രമാണം യേശുവിന്റെ ജീവനാണ്. ദൈവം എങ്ങനെയുള്ളവനാണെന്ന് പരിമിതമായിട്ട് എഴുതുകയായിരുന്നു ന്യായപ്രമാണത്തിലൂടെ. വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, ദൈവത്തിന് 1 സ്ഥാനം കൊടുക്കണം, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, കൊലപാതകത്തിലൂടെയോ വ്യഭിചാരത്തിലൂടെയോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക, ഇങ്ങനെ പല പല കാര്യങ്ങൾ. മനുഷ്യനിൽ ദൈവത്തിന്റെ ജീവിതത്തിന്റെ ഒരു ചെറിയ പതിപ്പാണത്. ആ ജീവൻ വെളിപ്പെടുത്താനാണ് യേശു വന്നത്, അത് തള്ളിക്കളയാനല്ല. ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഒരിക്കലും തള്ളിക്കളയപ്പെടുന്നില്ല. ചില ആളുകൾ അപ്പോൾ ചിന്തിക്കും, അങ്ങനെയെങ്കിൽ നമ്മൾ ശബത്തും ആചരിക്കണമല്ലോ. യേശു ഇവിടെ പറയുന്നത് ഒരു പ്രമാണത്തെപ്പറ്റിയാണ്. മത്തായി 5:18, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിന്റെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനെന്നറിയപ്പെടും. അവൻ സ്വർഗത്തിലെ ഏറ്റവും ചെറിയവനായിരിക്കും. എന്നാൽ അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനെന്നറിയപ്പെടും. അവനിവിടെ പറയുന്നത് മോശയുടെ ന്യായപ്രമാണമോ 10 കൽപ്പനകളോ ആണോ? ആടുകളെ യാഗം കഴിക്കുന്നതും ദൈവത്തിന് പല യാഗങ്ങൾ അർപ്പിക്കുന്നതും പാപയാഗവും അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം പഴയ നിയമത്തിലുണ്ടായിരുന്നു. നമുക്കതിൽ നിന്നൊന്നും മാത്രം എടുക്കാൻ കഴിയില്ല. എന്നാൽ നമുക്ക് കാണാൻ കഴിയും ഈ കൽപ്പനകളെല്ലാം യേശുവിൽ നിവൃത്തി ആയെന്നും. ഈ ചെറിയ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ആ കൽപ്പനയ്ക്കുള്ളിലെ ആത്മാവാണോ? നമുക്ക് കൊലോസ്യലേഖനം 2:2 പോവാം. കൊലോസ്യലേഖനം 2:16 പറയുകയാണ്, ഈ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റം വിധിക്കരുത്. ഭക്ഷണത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പാനീയത്തെ, ഒരു പെരുന്നാളിനെ സംബന്ധിച്ചോ, വാവ് സംബന്ധിച്ച്, അല്ലെങ്കിൽ ശബത്തിനെ സംബന്ധിച്ച്. കാരണം ഇതെല്ലാം നിഴലാണ്. ശബത്തിനെ സംബന്ധിച്ചുള്ള 4 കൽപ്പന പോലും അവൻ പറയുകയാണ് ഇതെല്ലാം ഒരു നിഴലാണ്. യേശു ക്രിസ്തുവിൽ അത് നിവൃത്തിയായി. ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഒരു ഫോട്ടോഗ്രാഫ് പോലെ. യേശു മടങ്ങി വരുന്നത് വരെ നമുക്ക് ഈ ഫോട്ടോഗ്രാഫ് വേണം. ഞാൻ എന്റെ ഭാര്യയോടുകൂടെ അല്ല യാത്ര ചെയ്യുന്നെങ്കിൽ എനിക്കൊരു ഫോട്ടോഗ്രാഫ് എടുത്ത് അത് നോക്കാൻ പറ്റും. എന്നാൽ എന്റെ ഭാര്യയോടുകൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നെങ്കിൽ ഭാര്യയോടുകൂടെ യാത്ര ചെയ്യുമ്പം ഭാര്യയുടെ ഫോട്ടോഗ്രാഫിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്തോ പ്രശ്നമുള്ളതായിട്ട് നമുക്ക് തോന്നില്ലേ? ഇതുപോലെ തന്നെ ന്യായപ്രമാണം പോയി ക്രിസ്തു വന്നു. അതൊരു നിഴലായിരുന്നു. ഇത് യേശു ക്രിസ്തുവിന്റെ ശരിയായ ഒരു ചിത്രമാണ്. ന്യായപ്രമാണം അത് യേശുവിനെ പറ്റിയാണ് പറയുന്നത്. അതൊരു നിഴലായിരുന്നു, ഒരു ഫോട്ടോഗ്രാഫ് പോലെ. എന്നാൽ യേശുവാണ് യാഥാർത്ഥ്യം. ന്യായപ്രമാണം നിവർത്തിക്കേണ്ടതിനെ കുറിച്ച് യേശു പറഞ്ഞപ്പോൾ ഇതായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. ശബത്തിന് നിവൃത്തി വന്നു. ഇന്ന് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ആന്തരികമായിട്ടുള്ള സ്വസ്ഥതയാണ്. അവന്റെ മുഖമെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആന്തരികമായിട്ടുള്ള ആ സ്വസ്ഥത. ഇത് പറയാനായിട്ടുള്ള കാരണം, ചില ആളുകൾ ചിന്തിക്കുന്നു ഈ കൽപ്പന നാം ഇന്നും പ്രമാണിക്കണമെന്ന്. ഇല്ല, ഈ കൽപ്പനയുടെ നിവൃത്തീകരണം പരിശുദ്ധാത്മാവിൽ കൂടി നമ്മുടെ ഉള്ളിൽ നടന്നു. റോമാലേഖനം 8 അതേപ്പറ്റി ഇങ്ങനെ പറയുന്നു. റോമാലേഖനം 8:4, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കേണ്ടത് തന്നെ. ഇങ്ങനെയാണ് ന്യായപ്രമാണം നിവൃത്തിയായത്. നാം ദൈവവചനത്തെ ദൈവവചനം കൊണ്ട് തുല്യം ചെയ്തു നോക്കണം. ന്യായപ്രമാണം ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. അത് അഴിക്കാനല്ല, നിറവേറ്റാനാണ് അവൻ വന്നത്. അത് നമ്മളിലും നിറവേറണം. റോമർ 8:4 അത് എങ്ങനെയാ നിറവേറുന്നെന്ന് പറയുന്നുണ്ട്. ന്യായപ്രമാണത്തിന്റെ നീതി നമ്മളിൽ നിറവേറ്റപ്പെടുന്നത് നാം ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോഴാണ്. നാം എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, അത് ശബത്ത് ആചരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റതുപോലെ ഏതെങ്കിലും കൽപ്പന ആചരിക്കുന്നതോ അല്ല. ഇത് നമ്മൾ മറന്നു കളയരുത്. അവസാനമായിട്ട് മത്തായി 5:20, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അത് നമുക്ക് അടുത്ത ഭാഗത്ത് പഠിക്കാം. അത് തുടർന്നുള്ള വാക്യങ്ങളിലും വിവരിക്കുന്ന കാര്യമാണ്. ഇതോർത്തിരിക്കുക, യേശു ന്യായപ്രമാണം നിവർത്തിക്കേണ്ടതിനാണ് വന്നത്. നമ്മുടെ ഹൃദയത്തിലും ദൈവത്തിന്റെ ന്യായപ്രമാണം നിവൃത്തിയാക്കപ്പെടണം. പഴയ നിയമത്തിൽ അത് പുറത്തുള്ള പല കാര്യങ്ങൾ ചെയ്താണ് നിവർത്തീകരിച്ചത്. അവർ പുറമാണ് വെടിപ്പാക്കിയത്. എന്നാൽ ദൈവത്തിന്റെ താൽപര്യം നമ്മുടെ അകം ശുദ്ധീകരിക്കാനാണ്. നാം ലോകത്തിന്റെ ഉപ്പും അതുപോലെ ലോകത്തിന്റെ വെളിച്ചവുമാണ്. ആ ജീവൻ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ കടന്നു വരണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ തലകളെ അവിടുത്തെ മുമ്പാകെ വണക്കുന്നു. നിന്റെ വചനത്തിന്റെ സത്യത്തെ മനസ്സിലാക്കത്തക്കോണം ഞങ്ങൾക്ക് വിവേകം തരണേ. അങ്ങനെ ഞങ്ങൾ പാരമ്പര്യത്തിൽ ജീവിക്കാതെ നിന്റെ വചനത്തിന്റെ യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ സഹായിക്കണേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമീൻ.